ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലൂടെ സമൂഹത്തിലെ പല വിധത്തിലുള്ള വിഷയങ്ങളെയാണ് നാം ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള ഒരു വിഷയമാണ് ഞങ്ങളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ പറഞ്ഞോട്ടെ, ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോ തുടങ്ങിയത് മുതൽ ഒരുപാട് മെയിലുകളും ഒരുപാട് ഫോൺ കോളുകളും ഒരുപാട് വാട്സപ്പിലൂടെയുള്ള മെസ്സേജുകളും ഞങ്ങൾക്ക് കിട്ടുകയാണ്. പലപ്പോഴും പറയുന്ന വിഷയങ്ങൾക്ക് ഒരു സമാനതകളുണ്ടായിരിക്കും. ഈ സമാനതയുള്ള വിഷയങ്ങളെ നമുക്ക് എല്ലാം ഒരേ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് തന്നെ അതൊരു ബോറായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ള ചോദ്യങ്ങളുടെ ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോജനപ്രദമാകുന്നതുമായുള്ള വിഷയങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ലക്ഷ്മി, ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞോളൂ.
അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു വാട്സപ്പ് മെസ്സേജിൽ നിന്നാണ്. പെൺകുട്ടിയുടെ പേര് പ്രിയ എന്നാണ്. അപ്പോൾ അപ്പോൾ പ്രിയ ഇപ്പോൾ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബി എഡിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി ഒരു നർത്തകിയൊക്കെയാണ്. ചെറിയ രീതിയിലുള്ള എന്താ കലാപരിപാടികളൊക്കെ ആയിട്ട് ചെറിയ പാട്ടും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്. ബി എഡ് ചെയ്യുന്നു. അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് തന്നെ 4 വർഷത്തെ പ്രണയത്തിന് ശേഷമുള്ള എൻഗേജ്മെൻറ്റാണ്. ഇൻ്റർകാസ്റ്റ് ലവ് ആണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു. കുറച്ചൊന്നല്ല, നല്ലതായിട്ട് തന്നെയുള്ള ഒരു വിഷയം അവളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അച്ഛനും അമ്മയും സമ്മതിച്ചത്.
നന്നായിട്ട്
പ്രഷർ ചെയ്താണ് ഈ ഒരു വിവാഹത്തില്. ഇനി ഒരു 5 മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് വിവാഹമാണ്. അപ്പൊ ഇപ്പൊ മെസ്സേജ് അയക്കാനുള്ള കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാല്, എൻഗേജ്മെന്റിന് ശേഷമാണ് ഈ പ്രതിസ്തുത വരന്റെ സ്വഭാവത്തിൽ കുറെ അധികം മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ അവള് മുമ്പ് കണ്ടിരുന്ന അല്ലെങ്കിൽ മുമ്പ് വിചാരിച്ചിരുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമല്ല പുള്ളിക്കാരിൽ നിന്ന് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ മൊബൈൽ ഒന്ന് എൻഗേജ് ആയിപ്പോയാലോ അല്ലെങ്കിൽ കൂട്ടുകാരെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാലോ ഇവൻ അവളുടെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം. എന്തും ഇവനോട് ചോദിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഒന്നും പോകാനോ ഒന്നിനും പാടില്ല. അത് മാത്രമല്ല, പുള്ളിക്കാരി ഒരു പാട്ടുകാരിയൊക്കെ ആണ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ പലതരം പാട്ട് പാടുന്ന ആപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആരാധകരും ഉണ്ട്. ഇതിലുള്ള മെസ്സേജുകളെല്ലാം കണ്ട് വായിച്ചു നോക്കിയിട്ട് ഓരോ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞിട്ട് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യിച്ചു. ഇപ്പോൾ ഇൻസ്റ്റ അങ്ങനെയുള്ള ഒന്നും എടുക്കാൻ സമ്മതിക്കാത്ത എല്ലാത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തു. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ എല്ലാം ഡീആക്ടിവേറ്റഡ് ആണ്, അക്കൗണ്ടുകളൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചോദിച്ചു തുടങ്ങി. അവൾക്ക് ഒന്നും പറയാൻ പറ്റാതെ അത് ചെറിയൊരു ഇതുകൊണ്ട് ഇന്ന് അറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നൃത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി അതിന് മോശമായിട്ടാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അവളുടെ ഒരു വരുമാന മാർഗത്തിൻ്റെ പ്രധാന ഒരു ഭാഗമാണ്. കാര്യം വീട്ടിൽ നിന്ന് ഉള്ളതിൽ നിന്നും ഇവളുടെ നൃത്തത്തിലൂടെ കിട്ടുന്ന വരുമാനമാണ് അവള് അവളുടെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അത് കണ്ടിന്യൂ ചെയ്യേണ്ട, ഇനി നൃത്തം കണ്ടിന്യൂ ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇവര് മുൻപ് ഒരുപാട് നേരം കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവളുടെ നൃത്തത്തിനെയും ഇവളുടെ സൗന്ദര്യത്തിനെയും പാട്ടിനെയൊക്കെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിയൊക്കെ പറയുന്ന ആള് ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ അളവ് ഇവള് ഒരുപാട് അങ്ങ് കുറച്ചിട്ടുണ്ട്. കാര്യം എപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാലും നല്ലൊരു കാര്യത്തിൽ തുടങ്ങി വഴക്ക് കൂടി അവസാനം അടിച്ച് പിണങ്ങിയായിരിക്കും വയ്ക്കുന്നത്. പിന്നെ ഒരു 2 ദിവസത്തിന് 3 ദിവസത്തിന് ശേഷം ഇവള് തന്നെ കോംപ്രമൈസ് ചെയ്ത് ആണിക്കും ചിലപ്പം കാര്യങ്ങൾ ഒന്ന് ഒത്തുതീർപ്പിലെത്തുന്നത്. അപ്പോൾ ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ പോലും അതിലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി അവളെ വിഷമിപ്പിച്ച് അല്ലെങ്കിൽ അവളെ കരയിപ്പിച്ചായിരിക്കും മിക്കവാറും ഫോണ് കട്ട് ചെയ്യുക. അപ്പോൾ വീട്ടിൽ തന്നെ അവൾക്കിപ്പോൾ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. എല്ലാം കൊണ്ടും ഇവൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ അങ്ങ് ചേഞ്ചായിപ്പോയി. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് മാറിപ്പോയോ എന്ന് തന്നെ പല സമയങ്ങളിൽ അവൾക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചേച്ചി, എന്താണ് ഞാൻ ഇനിയിപ്പോൾ ചെയ്യാന്ന് എനിക്കറിയില്ല. എനിക്കിത് വിവാഹത്തിലോട്ട് കൊണ്ടുപോകാനുള്ള ഭയങ്കരമായിട്ടുള്ള ഭയമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്കാരിയെ സഹായിക്കാൻ നമ്മളെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ ഇത് വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കുക, അതോ ഒരു പ്രധാന കാര്യമാണ്. കാര്യം വീട്ടിലെ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു, മണ്ഡപം വരെ ബുക്ക് ചെയ്തു, ആ ഓർണമെന്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിവാഹം വേണോ വേണ്ടേ, വിവാഹമേ കഴിക്കേണ്ട എന്നുള്ളൊരു ഇതിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അവൾ ചോദിക്കുന്നത്.
പ്രേക്ഷകരെ, നിങ്ങൾ വിഷയം കേട്ട് കാണുമല്ലോ, ഇപ്പം ഇതിലെ ഒരു മറുപടി നിങ്ങളുടെ ഉള്ളിലും സംജാതമായി കാണും അല്ലേ. അപ്പോൾ ശരി, നമുക്ക് ഈ വിഷയത്തെ ഒന്ന് ചർച്ച ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത്. അപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാര്യം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമുക്കോ നമ്മുടെ കുടുംബത്തിനകത്തോ നമ്മുടെ ചുറ്റുപാടുകളിലോ ഉണ്ടാകുന്ന നമുക്ക് ചിലപ്പോൾ കേവലമായ വിഷയങ്ങൾ എന്ന് പറയാവുന്നത്, എന്നാൽ അത് അനുഭവിക്കുന്നവർക്ക് വളരെയധികം സീരിയസ് ആയി തോന്നുന്നതുമായ വിഷയങ്ങളാണ് ഞങ്ങളിവിടെ പ്രതിപാദിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രണയം വിവാഹ നിശ്ചയത്തിലെത്തുന്നു. വിവാഹ നിശ്ചയത്തിൽ നിന്ന് ഇനി കല്യാണത്തിലേക്കുള്ള ദൂരം കേവലം 5 മാസം ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. പ്രണയം രണ്ട് ജാതി, ഈ ജാതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതൊക്കെ കുറേയൊക്കെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത്രയും ജാതി ഭ്രഷ്ടുകളൊക്കെ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, ഈ ഒന്നുകിൽ യുവാവിൻ്റെ അല്ലെങ്കിൽ യുവതിയുടെ മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ മാതാപിതാക്കൾക്ക് കൊടുക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് അവരുടെ സ്നേഹം കൊണ്ട് ഈ കുട്ടിയെടുത്ത് വഴങ്ങേണ്ടി വരുന്നു. പലപ്പോഴും പിടിവാശികളൊക്കെ മാറ്റിവെച്ചിട്ട് ആ കുട്ടിയുടെ ജീവിതമല്ലേ എന്ന് വിചാരിച്ച് വഴങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് പലപ്പോഴും ജാതിമത ചിന്തകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതീതമായിട്ടൊക്കെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഇപ്പോഴും അതൊക്കെ നിലനിൽപ്പുണ്ട്. അപ്പോൾ പ്രണയം എന്താണ്? രണ്ട് മനസ്സുകൾ തമ്മിൽ ഈ ഒരു 100 കണക്കിന് ആൾക്കാരെ കാണും, അല്ലെങ്കിൽ 1000 കണക്കിന് ആൾക്കാരെ നമ്മൾ കാണും. കാണുമ്പോൾ ഏതോ ഒരു മുഖം, ആ ഒരു മുഖത്തിനൊരു പ്രത്യേകത തോന്നുന്നു. ആ വ്യക്തി നമ്മുടെ സമീപത്തേക്ക് വരുമ്പോൾ എന്തോ ഒരു ആനന്ദം തോന്നുന്നു. ഇയാളോടൊപ്പം എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ എന്ത് എന്ന് ചിന്ത ഉണരുന്നു. ആ ചിന്തയിൽ നിന്ന് അവർ പരസ്പരം അടുത്ത് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കൽ കൃത്യമാണെന്ന് തോന്നുമ്പോഴാണ് ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നത്, ആ തീരുമാനങ്ങളിലേക്ക് വരുന്നത്. പ്രണയം പലതും ഉണ്ടാകുന്നുണ്ട്, കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് മോശമാണെന്ന് തോന്നിയിട്ട് മാറിപ്പോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഒരു പ്രണയം വിവാഹ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അവർ ഏകദേശം എല്ലാം തീരുമാനമെടുത്തതാണ്, ഇനി ഇയാൾ തന്നെയായിരിക്കും എൻ്റെ ലൈഫ് പാർട്ണർ എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലായിരിക്കും ഇവർ. പരസ്പരം ഒരു പൂരകമാണെന്ന് തോന്നുമ്പോഴാണ്, ഇനി പിരിയാൻ വയ്യ എന്ന് തോന്നുമ്പോഴാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വിവാഹത്തിലേക്ക് എത്താമെന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും മംഗളകരമായിട്ട് ഇവർ വിവാഹ നിശ്ചയം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലെത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, നമ്മൾ ഈ സിനിമയുടെ ഇൻ്റർവെല് കഴിഞ്ഞതുപോലെയുള്ള ഒരു ഭാഗം വരുന്നത്. അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന, അവൾക്ക് വേണ്ടി എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്തുകൊണ്ടിരുന്ന, അവളുടെ ലൈഫിൽ അവൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ മുഹൂർത്തങ്ങളും സമ്മാനിച്ചു കൊണ്ടിരുന്ന യുവാവ് വിവാഹ നിശ്ചയം എന്ന് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞപ്പോൾ തനിക്കെന്തോ അധികാരവും സ്വാതന്ത്ര്യവും കൈവന്നു എന്നുള്ള മട്ടിൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് ആ പെൺകുട്ടിക്ക് ഹിതമല്ലാത്ത തരത്തിൽ ചില പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഇത് ചിലപ്പോൾ ചില പെൺകുട്ടികളിൽ നിന്ന് യുവാക്കൾക്കുണ്ടായി വരുന്നു, യുവാക്കളിൽ നിന്ന് പെൺകുട്ടികൾക്കുണ്ടായി വരുന്നു. ഇതുപോലത്തെ ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ആ ജീവിതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള വിഷയമെന്ന് പറഞ്ഞാൽ ഇവളുടെ നൃത്തം അവളുടെ ജീവന ഉപാധിയും അല്ലെങ്കിൽ അവളുടെ ആ കലയോടുള്ള താല്പര്യമാണ്. അത് സ്റ്റോപ്പ് ചെയ്യിക്കണം, അവളുടെ സംഗീതം സ്റ്റോപ്പ് ചെയ്യിക്കണം. മാത്രമല്ല, ഇവൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മരവിപ്പിക്കണം, അല്ലെങ്കിൽ അവളുടെ മറ്റേ എല്ലാ സ്വാതന്ത്ര്യങ്ങളുമാണ് ഇവിടെ ഹനിക്കുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നെങ്കിലും ഈ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യങ്ങളെ മുഴുക്കെ ഹനിക്കാനാണ് ആ ചെറുപ്പക്കാരൻ ശ്രമിക്കുന്നത്. ഈ വിവാഹ നിശ്ചയം വരെ എത്തിച്ചേർന്നില്ലേ, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവൻ നന്നാവും എന്നുള്ള രീതിയിൽ പലപ്പോഴും എടുക്കുമെങ്കിലും ഈ പെൺകുട്ടി അവസാനമായിട്ട് വരുമ്പോൾ ആശങ്കയിലേക്ക് കയറുകയാണ്. കാര്യം ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ഒരാൾ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എൻ്റെ വീട്ടുകാർ വിവാഹ നിശ്ചയം വരെ നടത്തി തന്നു, ഇനി ഇതിലേക്ക് ഞാൻ മുന്നോട്ട് പോയി എല്ലാ ആൾക്കാരെയും അറിയിച്ച് ഇതെല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ബോയ് മോശമാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം, അതൊക്കെ അവളുടെ ഉള്ളിലുണ്ട്. ഇതിനുപരി ഇതൊക്കെയാണെങ്കിലും ഞാൻ പ്രണയിച്ച വ്യക്തിയാണല്ലോ, ഇവനെ പിരിഞ്ഞ് എങ്ങനെ ഇരിക്കും, ഇവൻ്റെ ഈ സ്വഭാവങ്ങൾ എല്ലാം മാറിക്കോളും എന്നുള്ള ഇഷ്ടത്തിൻ്റെ ഒരു ഭേദം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴിത് കല്യാണം മുന്നോട്ട് കൊണ്ടുപോകണോ അതോ അത് ഇപ്പോഴേ ഇത് വേണ്ട എന്നുള്ളൊരു വാക്കൊന്നും ഇവിടെ മെസ്സേജിൽ കണ്ടില്ല. ഇത്
നിർത്താന്ന് വെക്കണമെന്നല്ല, അവർക്ക് വിവാഹത്തിനോടുള്ള സ്വപ്നങ്ങളെല്ലാം തന്നെ തകർന്നു കഴിഞ്ഞു. ഇനി വിവാഹമേ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയാലോ എന്നുവരെ ഉള്ള ചിന്തയിലാണ് ഇപ്പൊ.
അതൊരു മടുപ്പാണ്. അതായത് താൻ പ്രതീക്ഷിച്ചത് കിട്ടാതെ വന്നപ്പോഴുണ്ടായ മനസ്സിന്റെ മടുപ്പാണ് ലക്ഷ്മി. അത്
ഇനി മറ്റ വേറെ ഒരു വിവാഹം കഴിക്കണമെന്നോ അങ്ങനെയൊന്നും ഒന്നുള്ള ചിന്തയില്ല. ഈ ഒരു ഇത് തന്നെ വേണ്ട എന്ന് വെച്ചാലോ എന്നുള്ള ഒരു ടെൻഷൻ. പക്ഷെ അതെങ്ങനെ അവതരിപ്പിക്കുമോ എന്നറിയില്ല. അല്ലെങ്കിൽ അത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എല്ലാവരോടും ഒന്നും വിളിച്ച് പറയണം ഇത് വേണ്ട എന്ന് തന്നെയാണ് അവളുടെ മനസ്സ് പറയുന്നത്. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവനോടും ഒന്നും പറയാൻ പറ്റുന്നില്ല, അവൻ പറയുന്നതിനൊന്നും മറുപടി ആയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാത്തിനും അവൾക്ക് കരയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ആ ഒരവസ്ഥയിലാണ് ഇപ്പൊ അവൾ നിൽക്കുന്നത്.
ലക്ഷ്മി പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരസ്പര പൂരകമായിരിക്കണം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ മുഴുക്കെ ഹനിച്ച് അവളെ താലി കെട്ടി എന്നുള്ള ഒരു കാര്യം കൊണ്ട് അവളെ കയറുകൊണ്ട് നുഖത്തിൽ കെട്ടിയിടുന്ന പോലെ ആവരുത്. അല്ലാതെ അവൾക്കുള്ള സ്വാതന്ത്ര്യം അവളുടെ അത് ഇവൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഒന്നുമല്ല. ഭർത്താവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബംഗാളി എന്ന് പറയുന്ന ഒരാൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം, അവൾക്ക് അർഹതപ്പെട്ട സ്വാതന്ത്ര്യം. ഈ ഭൂമുഖത്ത് ജീവിച്ച ഓരോരുത്തർക്കും അവനവൻ്റേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ചിലപ്പോൾ ലൈഫിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മളൊക്കെ ചെയ്തു എന്ന് വരും, അത് ലൈഫിലെ ഒരു ജീവിതത്തിൻ്റെ ക്രമത്തിനനുസരിച്ച്. പക്ഷേ ഇവളുടെ ഇഷ്ടങ്ങളെയെല്ലാം പറിച്ച് മാറ്റി ഇവളുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ഒരാൾ ഇഷ്ടം തൻ്റെ പ്രണയം എന്നുള്ള പേരിൽ കൂടെ വരുന്ന പെൺകുട്ടിയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. അപ്പോൾ ഇവിടെ എന്ത് നഷ്ടപ്പെട്ടു? വിവാഹ നിശ്ചയത്തോടുകൂടി ഇവരുടെ പരസ്പര അനുരാഗം നഷ്ടപ്പെട്ടു അല്ലേ?
അതെ, ഇതൊരു പ്രണയ കാലഘട്ടത്തിലായിരുന്നു എങ്കിൽ ഇവൻ്റെ ഇത്തരം ക്യാരക്ടർ കണ്ടിട്ട് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് പോകാമായിരുന്നു. കാര്യം അത് അവരുടെ ഉള്ളിൽ മാത്രം, അവർക്ക് ഇടയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. അവൾക്ക് വേണ്ടാന്ന് വേണമെങ്കിൽ വയ്ക്കായിരുന്നു, പെട്ടെന്ന് മുഖത്തടിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് അതങ്ങ് സ്പ്ലിറ്റായി പോയിരുന്നു. ഇതിപ്പോൾ എല്ലാവരെയും അറിയിച്ച് അവന് അണിയിച്ച എൻഗേജ്മെൻ്റ് റിങ്ങ് ഇട്ടുകൊണ്ട് നടക്കുന്നു. വീട്ടുകാരെല്ലാവരും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് അവരുടെ
വിവാഹം
അറിയില്ല. ഇതിപ്പോ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്
ലക്ഷ്മി. അത് അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ബോയ് ഒരു ഫേക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഉള്ളിൽ ഈ രൂപങ്ങളെല്ലാം മുന്നേ ഉണ്ട്. വിവാഹ നിശ്ചയം വരെ എത്തുന്നവരെ അയാൾ ഇവളുടെ അടുത്തൊരു നാട്യം നടത്തി. അതുകൊണ്ടാണ് ആദ്യം ഈ പെൺകുട്ടിയുടെ സംഗീതത്തെ ഇഷ്ടമാണെന്നും നൃത്തത്തെ ഇഷ്ടമാണെന്നും എല്ലാം പറഞ്ഞ് ഓക്കെ ആയിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് വിവാഹ നിശ്ചയത്തിന് ശേഷം ഇതെല്ലാം ഓഫ് ചെയ്യണമെന്ന് വെച്ചാൽ ഇയാൾ കരുതി കൂട്ടിയിരിക്കുകയാണ്. ഇതുവരെ ഇതിനായി വിവാഹ നിശ്ചയം വരെ എത്തിക്കണമെങ്കിൽ എൻ്റെ പ്രണയം മുന്നോട്ട് അതിനു മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ, ലക്ഷ്മി പറഞ്ഞ പോലെ അവളെ കളഞ്ഞിട്ട് പോയില്ല. കാരണം അവൾക്ക് പ്രാധാന്യം എപ്പോഴും അവളുടെ താല്പര്യങ്ങൾ അവളുടെ സ്വാതന്ത്ര്യം ആയിരിക്കുമല്ലേ ഒരു വ്യക്തിക്ക്.
അവന് നൃത്തവും സംഗീതവും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇതെല്ലാം അവന് വേണ്ടി മാത്രം ചെയ്യണമെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇതിപ്പം വിവാഹ നിശ്ചയത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ആളെങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത് ഈ നിശ്ചയത്തിന്റെ സമയത്ത് തന്നെ നമുക്ക് ബോധ്യമാവുകയില്ല.
രീതിയിലുള്ള ഒരു എന്താ അഡ്വാൻസ് കൊടുത്തപ്പോഴേ ഈ അവസ്ഥയാണെങ്കിൽ വസ്തു കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ പൊളിച്ചടിക്കുകയാണ്.
എപ്പോഴും പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ആൺകുട്ടികൾ മനസ്സിലാക്കുക, പ്രണയം എന്ന് പറയുന്നത് പ്രണയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കാൽ കീഴിൽ കിടക്കുക എന്നുള്ളത് ആർക്കെങ്കിലും അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് എനിക്ക് പറയാനുണ്ട്. പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം ഇഷ്ടപ്പെടുക എന്നുള്ളത്, രണ്ടുപേരെയും ക്യാരക്ടർ ഇഷ്ടപ്പെടുക, ടേസ്റ്റുകളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ ഒരാളുടെ സ്ലേവ് ആവുക, അടിമയാവുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ ഒരാളുടെ അടിമയായിട്ട് നിന്നിട്ട് അയാളുടെ സ്നേഹം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ പരാജയപ്പെടും. ചിലർ പറയും ഞാൻ സ്നേഹത്തിന് മുന്നിലാണ് അടിമയായി പോയത്. നിങ്ങൾ എങ്ങനെയാണ് സ്നേഹത്തിൻ്റെ മുമ്പേ അടിമപ്പെടുന്നത്? അടിമയല്ല പെടേണ്ടത്. സ്നേഹം നിങ്ങളുടെ പരസ്പര പൂരകമാകണമെങ്കിൽ ഒരാളുടെ സ്നേഹം മറ്റൊരാൾക്ക് എന്താ വിലങ്ങാകരുത്, അത് അയാളുടെ തലയിൽ മുൾകിരീടമാകരുത്. കാര്യം കുറച്ച് നാൾ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഇതുപോലെ നിന്നിട്ട് അവസാനം നിങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങും സ്നേഹത്തിന് മുന്നിൽ ഞാൻ ബലിയാടായിരുന്നു. ബലിയാടെന്ന് പറഞ്ഞാൽ കഴുത്ത് കണ്ടിക്കുന്ന അനുഭവമല്ലേ? അപ്പോൾ അതിനു വേണ്ടി ചെന്ന് നിന്ന് കൊടുക്കാതിരിക്കുകയാണ് പ്രധാനം. ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ രണ്ടുപേരുടെയും കാര്യങ്ങളെ മനസ്സിലാക്കിയപ്പം ഈ ബോയി ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ തളച്ചിടുന്ന ഒരു മനോഭാവമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇയാളെ ഇനി കൗൺസിലിംഗ് ചെയ്തോ മറ്റോ നേരെ അയാളുടെ തനി പ്രകൃതമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കുട്ടി ആ വീട്ടുകാര് കുറച്ച് സമ്മർദ്ദപ്പെടുത്തിയിട്ടാണല്ലോ ഈ പെൺകുട്ടി വിവാഹത്തിന് വേണ്ടി എത്തിച്ചത്. അവർക്ക് പൂർണ്ണ ഇഷ്ടമൊന്നും ആയിരുന്നിരിക്കില്ല.
അവരുടെ വീട്ടിലും പയ്യന്റെ വീട്ടിലും വലിയ ഒരു താല്പര്യം ഉണ്ടാവണമെന്നില്ല. അവർക്കും വേറൊരു ഇതാണെന്നുള്ളത് കൊണ്ട് തന്നെ
എത്രയും പെട്ടെന്ന് വീട്ടുകാരെ അറിയിക്കുക. വിവാഹം കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞ് പീഡനമൊക്കെ ഏറ്റുവാങ്ങി ഡിവോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴേ. ഇത് 5 മാസമല്ലേ നമുക്ക് എടുത്ത് ഇവിടെ തലേ ദിവസം തന്നെ കല്യാണം, അല്ലെ കല്യാണ വിവാഹവേദിയിൽ വെച്ച് വരൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാതെ മാറിപ്പോകുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഇനി എന്തിനാണ് മടിച്ചിരിക്കുന്നത്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ഇവൻ നന്നാവുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ഈ പെൺകുട്ടിയിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയാൻ മടിക്കുന്നത്?
അവ ഇവരുടെ ടോക്കിങ്ങിൽ ആക്ച്വലി ഈ രീതിയിൽ സംസാരം വന്നു ഇവർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ അവളിങ്ങനെ അവനോട് സംസാരിച്ചപ്പോൾ ഇവൻ അവളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു.
അതെ അതെ, ഇത് വെള്ളരിക്ക പട്ടണമല്ല. അങ്ങനെയൊക്കെ പലരും ഒക്കെ സംസാരിച്ചത് അങ്ങനെ എങ്ങനെയാ ജീവിക്കാതിരിക്കാൻ പറ്റുക? ഒരാളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ സ്വത്തിന് സംരക്ഷണം നടത്താൻ കൊടുക്കാനുള്ള ഒരു എന്താ പറയുക നിയമവ്യവസ്ഥിതിയും അത്രയ്ക്ക് അധികാരമുള്ള ഒരു ഭരണകൂടവും നമുക്കുണ്ട്. ഒരാളും അങ്ങനെ ഭീഷണിപ്പെടുത്തി നിന്നെ തുളച്ചു കളയുമെന്നും പറഞ്ഞിട്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമസഹായം അവിടെ തേടേണ്ടി വരും. അല്ലാതെ ഇതിനൊക്കെ മുന്നിൽ ഇത്തരം എന്താ പറയുക മുട്ടാപ്പാക്ക് ഭീഷണിയൊക്കെ മുന്നിൽ താണു കൊടുക്കുന്നത് സ്ത്രീക്ക് ആയാലും ശരി പുരുഷനായാലും ശരി ഒട്ടും ഭൂഷണമല്ല. ആ നാളെ പ്രശ്നം തന്നെ ഇപ്പോഴേ നോക്കൂ, ഭീഷണി മുഴക്കി എന്ന് പറഞ്ഞ ഇയാളിൻ്റെ അടുത്താണോ ഇനി തുടരാൻ നിൽക്കുന്നത്? ഇതോടുകൂടി ഈ വാക്ക് എൻ്റെ അടുത്ത് മുന്നേയാണ് പറഞ്ഞത്, ഞാൻ ഇത്രയും ദീർഘിപ്പിക്കില്ലായിരുന്നു ലക്ഷ്മി. ഈ മെസ്സേജിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിലേ തീർച്ചയായിട്ടും അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കണം.
ഇങ്ങനെ വാശിക്ക് സംസാരിക്കുമ്പോൾ പറയുന്നതാണ് എന്നായിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക. ഞാനത് എടുത്ത് പറയാതിരുന്നതായിരുന്നു. അപ്പോ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരൻ ഒരിക്കലും ശരിയാവുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഈ അവനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി അനുവദിച്ച് തൻ്റെ കാര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഹനിച്ച് വീട്ടുകാരോടും പറയാതെ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നിട്ട് വിവാഹശേഷം എന്തൊക്കെയോ ആയി മാറുന്ന ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഇപ്പോഴേ തന്നെ അത് വേണ്ടാന്ന് വെക്കുന്നത് തന്നെ.
ഇത് ഈ പെൺകുട്ടിക്ക് മാത്രമുള്ള മെസ്സേജ് ആയിട്ട് ഞാൻ പറയല്ല. ഇനിയിപ്പോ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ
പ്രണയിച്ചതായിരിക്കാം,
എന്താവട്ടെ, നിങ്ങളിലൊരാളില് തന്നെ പങ്കാളിയില് കുറേ സ്വഭാവ വൈകല്യങ്ങളുണ്ട്. ഇയാള് നാളെ നന്നാവും മറ്റന്നാൾ അത് സ്ത്രീയോ ആവട്ടെ പുരുഷനാവട്ടെ നന്നാവൂന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇയാൾക്ക് ഇന്ന് അത് മോശമായിട്ട് നാളെ നന്നാവുന്നോ നന്നാവാതിരിക്കുന്നോ എന്നുള്ള അവരവരുടെ കാര്യം. ഇന്ന് നിങ്ങളുടെ ലൈഫ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുന്ന പാത്രമാണെങ്കിൽ മാത്രമേ നിങ്ങളത് സ്വീകരിക്കാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കരുത്.
അവളുടെ ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ ഇനി അവൾക്ക് വിവാഹം വരില്ല, അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹമാണ് ഒരു
ലക്ഷ്മി ആ കാല അതൊക്കെ ഒരു 2005 കീഴൊക്കെ പറഞ്ഞിട്ടുള്ള
ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഇനി ആരെങ്കിലും തയ്യാറാവോ? അല്ലെങ്കിൽ അവളുടെ
പ്രണയിച്ച് പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്താ പ്രണയിക്കുക എന്ന് പറഞ്ഞത് വലിയ തെറ്റാ?
ലക്ഷ്മി എത്തി വിവാഹം മുടങ്ങിയെന്ന് പറയുമ്പോ ഈ അമ്മ
അതൊക്കെ വെറുതെ അങ്ങനെയൊന്നും പറഞ്ഞ ഇപ്പം പെൺകുട്ടി പ്രണയിക്കും, ചിലപ്പം വിവാഹം കഴിക്കും, വിവാഹത്തിൽ താല്പര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് ഡിവോഴ്സ് ചെയ്യും. ഡിവോഴ്സ് ചെയ്താൽ അത്തരം പെൺകുട്ടിക്ക് ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഉത്തമരായിട്ടുള്ള വേറെ യുവാക്കൾ വരും. സമൂഹം കാലമൊക്കെ മാറിപ്പോയി ലക്ഷ്മി. ലക്ഷ്മി വളരെ പഴഞ്ചനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതൊന്നും ഇവിടെ നമ്മുടെ ഷോയിലും പാടില്ല.
ഞാൻ പഴഞ്ചനായിട്ടുള്ള കാര്യം പറഞ്ഞതല്ല. ഈ നമ്മുടെ സമൂഹം കുറെ അധികം മാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും ഈ പറഞ്ഞ മാതിരി സംസാരിക്കുമ്പോ ഈ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം.
ഉണ്ട് എന്നുള്ള വാസ്തവമാണെങ്കിലും നമ്മൾ നിൽക്കുന്ന കാലം ഇതാണ് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്.
അതെ, കാലം അതാണ്.
ഈ പെൺകുട്ടി പഴയ സീരിയലുകളിലെയോ സിനിമകളിലോ ഒക്കെ കണ്ട് പേടിച്ചറിഞ്ഞ് നിൽക്കുന്ന ആ കുട്ടിയെ പറ്റി വളർത്തിയ അച്ഛനമാരല്ലേ?
അതെ, സ്വപ്നം കണ്ട ഒരു ലൈഫ് ഉണ്ട് മുന്നില്. അവള് വിചാരിച്ചിരുന്നതേ അല്ല ഇനി അപ്പൊ വിവാഹം വേണ്ടാന്ന് വെക്കുന്നത് തന്നെ അവളുടെ മനസ്സിലൊരു വലിയൊരു ടെൻഷനും ഒരു വേദന തന്നെയാണ്. അതിപ്പോ വിവാഹം മുടങ്ങിപ്പോയാലും ശരി തന്നെ, നമ്മള് ഇന്റൻഷനലി വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാലും ശരി തന്നെ അല്ലേ?
ലക്ഷ്മി പറഞ്ഞു വരുന്ന പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൊട്ട് മുമ്പേ ഞാൻ ഷാർപ്പായിട്ട് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞത് ലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാര്യം ലക്ഷ്മി ഞാൻ അടിച്ചാക്ഷേപിക്കാനൊന്നും പറഞ്ഞല്ല, മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. കാര്യം ലക്ഷ്മി ആയാലും ശരി, വേറെ ലക്ഷ്മിയുടെ ഭാവത്തിലുള്ള വേറെ പെൺകുട്ടി ആയാലും ശരി, ഒരു ഭർത്തൃസ്ഥാനത്ത് ഇപ്പം പ്രണയിച്ചു, വിവാഹം കഴിച്ചു, ഒരു കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഒരാളുടെ സ്വഭാവ വൈകൃതം തുടങ്ങുന്നത്. സ്വഭാവ വൈകൃതം എന്നുള്ള വാക്കാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഒരാളിലുണ്ടായാൽ എന്താ, അതെല്ലാം ക്ഷമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അർത്ഥം.
വിവാഹ മിക്കവാറും ചില വീടുകളിലൊക്കെ അത് തന്നെ. ഈ അടുത്ത് ഒരു പെൺകുട്ടിയുടെ നിരന്തരം തല്ലുന്ന ഭർത്താവ്, അയാള് അടുത്ത ദിവസം നന്നാവും, അതിന്റെ അടുത്ത ദിവസം നന്നാവും എന്ന് വിചാരിച്ച്
അങ്ങനെ ഇരിക്കരുതെന്നല്ലേ നമുക്ക് ഈ ഷോയിലൂടെ പറഞ്ഞു കൊടുക്കാനുള്ളത്? അല്ലേ ലക്ഷ്മി, അങ്ങനെ ക്ഷമിച്ചു കൊടുക്കണോന്ന് പറയേണ്ടതാണ്.
ക്ഷമിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ ഇതിന് ക്ഷമിച്ചു കൊടുക്കാം. ഇത് ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവൾ എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യും വീട്ടുകാരോട്? എങ്ങനെ,
അവളുടെ വീട്ടുകാരല്ലേ, അവള് പോയിട്ട് ഇനി അവൾക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയിലുള്ള ഏതെങ്കിലും വർഗക്കാരടുത്തല്ലേ സംസാരിക്കുക? അവളെ പെറ്റി വളർത്തിയ അവളുടെ അമ്മയുടെ അടുത്തും അവളുടെ അച്ഛ എനിക്ക് പറ്റിപ്പോയി, ഇങ്ങനെ പ്രശ്നം പറ്റിപ്പോയി, ഇതാ ഇങ്ങനെയാണ് ഇയാളുടെ അവസ്ഥ, ഞാനിത് തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ എന്നാലും വഴക്ക് പറഞ്ഞോട്ടെ, വഴക്ക് പറഞ്ഞ് നീ കണ്ടുപിടിച്ചല്ലെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വഴക്ക് പറയും. എന്നാലും ഇനി നീ ഞങ്ങളെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഇനി നീ അവനോട് മാത്രമേ കെട്ടിച്ചയക്കോളൂ എന്ന് പറയുന്നെങ്കിൽ അത് മാതാപിതാക്കളൊന്നുമല്ല, അങ്ങനെ പറയാറൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. അവളെ സ്നേഹിക്കുന്നവരായതുകൊണ്ടാണ് ഇത് സമ്മതിച്ചത്. പിന്നെ ഈ പെൺകുട്ടിയെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരാളും ഈ ഇതുപോലുള്ള സിറ്റുവേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റാത്തൊരു ബന്ധമാണ് മുന്നിൽ വന്നു നിൽക്കുന്നതെങ്കിൽ, ഇനി വിവാഹത്തിന് രണ്ട് ദിവസമേ ഉള്ളൂ, ഇയാളുടെ പെൺകുട്ടിയായാലും ശരി പെൺകുട്ടിയുടെ വിഷയത്തെ ഭാഗത്താണ് തെറ്റെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ പെരുമാറണം. കാര്യം വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് അവസാനം അതാണ് ഇതാണെന്ന് പറഞ്ഞ് വഴക്കുകൂടി പിരിയുന്നതിനേക്കാളും
അത് പിരിഞ്ഞു മാറുന്നതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. ഇതാവുമ്പോ അത്രയും വിഷയങ്ങൾ വരുന്നില്ല.
നമുക്ക് അത് സന്ധി സംഭാഷണം പോലെ ഇതൊക്കെയാണെന്ന് ധരിപ്പിച്ച് നമുക്കത് മാറ്റിയെടുക്കാവുന്നത്. അതെ, അത് മാറിയെടുക്കാവുന്നതേ ഉള്ളൂ, മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ ഷോയില് കുറേയേറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് കുറെ പ്രതീക്ഷകളുമായിട്ട് ഏതെങ്കിലും ഒരാളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് പ്രണയമാണെന്ന് വിചാരിച്ച് ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാതെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹവും കഴിഞ്ഞ് അവസാനം തല്ലുകൂടുന്നതിനേക്കാൾ ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രണയമാണെന്ന് പറയുമ്പോൾ ഇയാൾ എൻ്റെ ടേസ്റ്റ് ഉചിതമായിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ ഇയാളുടെ സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് നാളൊരു എന്താ പറയണ്ടേ ബേർഡൻ ആവുമോ എന്നൊക്കെയുള്ള ചിന്ത എപ്പോഴും ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്ന ഒരു യുവതിക്ക് യുവാവിനും വേണം. കാര്യം എന്ന് പറഞ്ഞാലേ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് തൊട്ടു മുമ്പുള്ള തലമുറകൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചിട്ടേ ഞാൻ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയല്ലേ ലക്ഷ്മി, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഒരുപാട്
മാതൃകയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ കുറച്ചു നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചേട്ടൻ പറയുന്നത് കേട്ടു, ഞാനിങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്, അവളെ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ. ആക്ച്വലി ഇതെല്ലാം പല ആൾക്കാരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ചോദ്യങ്ങളെല്ലാം. ഈ പറഞ്ഞ പോതിരി ഇവൾക്കിത് മുന്നേ അറിഞ്ഞുകൂടായിരുന്നു, അവളല്ലേ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇവൾക്ക് നാട്ടുകാരുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും വീട്ടുകാരെ അപമാനിച്ചപ്പോൾ മതിയായോ, അല്ലെങ്കിൽ ഇത് ബന്ധുക്കൾക്കിടയിലായിരുന്നുള്ള സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലോ, റിലേറ്റീവ്സ് ആയിട്ടുള്ള വേറെ സഹോദരങ്ങളുടെ ഫാമിലീസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും പറയാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷേ ചിന്തിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് ജീവിക്കേണ്ടത്. ഈ പറയുന്നവരെല്ലാവരും കല്യാണത്തിന് വന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നവരുള്ളവരാണ്. പിന്നെ ജീവിക്കേണ്ടി വരുന്നത് ഇവർ മാത്രമാണ്. ആ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ മാത്രമായിരിക്കും, പെൺകുട്ടി മാത്രമായിരിക്കും. അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം യെസ് പറഞ്ഞും കുറേ കരഞ്ഞും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ലൈഫ്. അല്ല, ഒരിക്കലും അല്ല. ഇയാളുടേതായിട്ടുള്ള പാഷൻസും ഇഷ്ടങ്ങളും ഇഷ്ടപ്പെടുന്നവരും നമ്മളെ ചുറ്റപ്പെടുന്ന ഈ ഹസ്ബൻഡ് മാത്രമൊന്നും അല്ല, നമ്മളെ സ്നേഹിക്കുന്ന ഫാമിലി, സഹോദരങ്ങൾ, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഉള്ളതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വേണ്ടാന്ന് വെച്ച് ഒരാൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരു ലൈഫാണ് എന്ന് ഇയാൾക്ക് തോന്നുന്നുവെങ്കിൽ അങ്ങനെ ആവാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ലൈഫിന് ആർക്കു വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലേ?
തീർച്ചയായും.
നമ്മൾ നമ്മുടെ ലൈഫാണ്, നമുക്ക് ഡിസിഷൻ എടുക്കാം. ഏത് അറ്റ് ദ എൻഡിൽ പോയി ചെന്നിട്ട് വിവാഹ മണ്ഡപത്തിൽ വെച്ച് വേണ്ടാന്ന് വെച്ച് പോയ പെൺകുട്ടികളുണ്ട്. അവർ ചെയ്തത് റോങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പലരും പറയും. പക്ഷെ അവരുടെ ലൈഫാണ്, വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള കടമ അവർക്കുണ്ട്. ബന്ധുക്കൾ എന്ന് പറയുന്നവരെല്ലാവരും ഒരു സമയത്ത് പറഞ്ഞ് വേറൊരു വിഷയം കിട്ടുമ്പോൾ അവരവരെ കാര്യം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കേണ്ടത് കുറച്ചുകൂടെ വൈകിയാൽ വീണ്ടും വൈകിപ്പോവേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പോഴേ തന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള തീരുമാനം എടുക്കുക. ലൈഫ് ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും മുന്നോട്ട് ഒരുപാട് കിടക്കുകയാണ്.
അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ആർ ജെ ലക്ഷ്മി,
ആർ ജെ അയ്യർ.
നമസ്കാരം.
നമസ്കാരം.